ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
இரண்டாம் மதியிலே 20 மந்திரம் எங்களின் ஆத்மா தத்துவம் வெளிப்படுத்தினதான அடுத்த மந்திரத்தில் பறையினது மனோரணியால் மகதோ மகியால் ஆத்மாச ஜந்தோர் மிகிதோ குஹாயாம் தமக்ரது தஸ்ய விதீதசோகோ தாதுப்பிரசாதாத் மகிமானம் ஆத்மனக. அனோகோ அணியால் மகத மகியால் ஆத்மா அஸ்ய ஜந்தோ நகித குஹாயாம் தம் அக்ரதுஹு பஷ்யதி வீதசோக தாது பிரசாதாத் மகிமானம் ஆத்மனஹ. மனோரமியான் மகதோ மகீயான் ஆத்மாச்ச ஜண்டோர் மகிதோ குஹாயாம் தமக்ரது பஷ்யதி வீதசோகோ தாது பிரசாதாத் மகிமானம் ஆத்மனஹ. கதம் புனர் ஆத்மானம் ஜானாதி புனஹ சிலேது கதம் எங்கனையான ஆத்மானம் ஜானாதி ஆத்மாவினை அறியுள்ளது இப்பிச்சது അതിന് സമാനം പറയുന്നു ഏത് രൂപത്തിൽ ആത്മാവിനെ അറിയാം, എന്ത് ഉപായത്തിലൂടെ ആത്മാവിനെ അറിയും. അതിന് സമാനം പറയുന്നു അനോഹോ. അതിന്റെ അർത്ഥം പറയുന്നു സൂക്ഷ്മ അണിയാൻ ശ്യാമാകാതി രണതര അനോഹോ സൂക്ഷ്മ. സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മമാണ് അണിയാൻ, സൂക്ഷ്മത്തിൽ നിന്നും അണിയാൻ സൂക്ഷ്മമാണ്, സൂക്ഷ്മത്തെക്കാൾ സൂക്ഷ്മമാണ്. സൂക്ഷ്മത്തെക്കാൾ സൂക്ഷ്മമാണെന്ന് പറഞ്ഞാൽ ശ്രീ ശ്യാമാകാതി ശ്യാമാകത്തിന തില എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, വളരെ ചെറുതാണ്, കറുത്തതാണ്, കടുങ്ങിനേക്കാൾ ചെറുതായിരിക്കും. അതിനേക്കാൾ ശ്യാമാകാതി അതിനേക്കാൾ തില എന്നുള്ള ഭംഗിത്തേക്കാൾ അണുതര അണുവാണ്, കടുകിനേക്കാൾ സുസ്ഥിരമാണെന്ന് പറയുന്നത് അണുവാണ്, സൂക്ഷ്മമാണ്. മഹത് മഹത്പരിമാണ മഹീയാണ്, മഹത്തിൽ നിന്നും അത് മഹത്താണ്, മഹത്തിനേക്കാൾ മഹത്താണ്. മഹത്തര മഹത്തരമാണ് പൃഥ്വിയാദി, പൃഥ്വിയാദി ആണ് മഹത്തായിട്ട് കാണുന്നത്, വലുതായി കാണും, വലുതിനേക്കാൾ അത് വലുതാണ്. പ്രതിയാദി പ്രതിയാദികളിൽ നിന്നും മഹത്താണ്. അണു മഹത്വാ ഏതസ്തി ലോകീയ വസ്തു തത്തേന ഏതാത്മന നിത്യേന ആത്മവത് സംഭവതി. അണു മഹത്വാ അണു അല്ലെങ്കിൽ മഹത്വ സൂക്ഷ്മം അല്ലെങ്കിൽ വലുതായി ലോകേ എന്ത് വസ്തു അസ്ഥി ലോകത്തിൽ എന്ത് വസ്തുണ്ടോ, ലോകത്തിലേതെല്ലാം വസ്തുക്കളുണ്ടോ അണുവായിട്ടല്ലെങ്കിൽ മഹത്തായിട്ട്, തത് ആ വസ്തുക്കളെല്ലാം തേനയോ ആത്മനാ നിത്യേന ആത്മവ സംഭവതി. ആ വസ്തുക്കളെല്ലാം തേനയോ നിത്യേനാത്മന ആ നിത്യനായ ആത്മാവിനാൽ ആത്മവ സംഭവതി, ആത്മവസ്തുക്കളാകുന്നു. ഒരു വസ്തു ഉണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് ആത്മാവ് അതിന്റെ ആശ്രയമായതുകൊണ്ടാണ് അണു ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറയുന്നത്. അണു ഉണ്ട് അല്ലെങ്കിൽ മഹത്വം ഉണ്ട് എന്ന് പറയണമെങ്കിൽ ആത്മവത്താകുന്നത് ഉണ്മയോട് കൂടിയതാകുന്നത് ആത്മവത്തായിരിക്കില്ല, ഉണ്മയുള്ളതായിരിക്കും. അങ്ങനെ ആകുന്നതുകൊണ്ടാണ് ഈ ആത്മാവിനെ കൊണ്ടാണ് വസ്തുവിന് അണുവാണെന്നോ മഹത്താണെന്നോ പറയുന്നത്. ഒരു വസ്തുവിന് ഉണ്ട് എന്നുണ്ടാകണമെങ്കിൽ അത് ആത്മസാന്നിധ്യം ഉണ്ടാകാൻ അറിയുന്നത്. ഇത് സർവ വസ്തുവിനും അനുഭവപ്പെടുന്ന അസ്തിത്വം ആത്മാവിന്റെ സ്വരൂപമാണ് അന്ന് അനുഭവപ്പെടുന്നത്. തത് ആത്മനാ നിർമ്മിത്തം അസത് സമ്പദ്ധ്യതി ഒരു വസ്തു ആത്മരഹിതമായി തീരുവാനല്ല. ആത്മന ഇതം ആത്മാവില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അസത്സമ്പത്തി അതിന് പിന്നെ അസത്വം എന്ന് പറയുന്നത്. ആത്മരഹിതമായ ഒരു വസ്തു നമുക്ക് സങ്കല്പിക്കാൻ കഴിയത്തില്ല. ഒന്ന് ആത്മാവില്ല എന്ന് പറയുമ്പോൾ ചിന്തകളെ ഉണ്ടെന്ന് നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല, ഉണ്ടെന്ന് പറയാനും ചിന്തിക്കാനും പറ്റത്തില്ല. അതിന് പിന്നെ അസത്വം എന്ന് പറയുന്നത് സാധാരണ അസത്ത് സത്ത് നമ്മൾ സാധാരണ ഉള്ളതിനെ സത്തൊന്നും ഇല്ലാത്തതിന് അസത്വമുണ്ടായില്ല. ആ അർത്ഥത്തിന്റെ അവിടെ പറയുന്നു ഇവിടെ എന്തെല്ലാം നമ്മുടെ അറിയുന്ന വിഷയമാണെന്നുള്ളതെല്ലാം ഉന്മയുള്ളതാണ്. സത്തിനോട് ചേർന്ന് അനുഭവപ്പെടുത്താൻ ഏത് ഉന്മയിലൂടെ സർവപ്രപഞ്ച ഭാവങ്ങളും അനുഭവപ്പെടുന്നു. അതാണുവായാലും മഹത്തായാലും എന്നുള്ളതാണ്. നമുക്കില്ലായ്മ അനുഭവപ്പെടുന്ന ഒരു വസ്ത്രത്തിലൂടെയാണ് സാധാരണ ഈ വ്യവഹാരത്തിൽ ഒരു വസ്ത്രത്തിന്റെ ഇല്ലായ്മ ഇല്ലായ്മയും നമ്മൾ അറിയുന്നതാണ്. ആ ഇല്ലായ്മയും ബോധ്യപ്പെടുത്തുന്നതാണ് ഉന്മയിലൂടെ മാത്രമേ സർവത്തെ അറിയാൻ പറ്റൂ. അതായത് ഉന്മയോട് ചേരാത്ത ഒന്നാണ് അവിടെ സങ്കല്പിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാ സങ്കല്പങ്ങളും നമ്മൾ ഉന്മയെ ആശ്രയിച്ചാൽ പറ്റില്ല. ഇല്ലായ്മയെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ സാധ്യതയല്ല. ഉന്മയെ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റും കാരണം സങ്കല്പം ആശ്രയിച്ചിരിക്കുന്നത് ഉന്മയാണ്. തസ്മാത് അസൂയമാർന്ന അണോഹോ അണിയാൻ മഹതോ മഹിയാൻ. അതുകൊണ്ട് തസ്മാത് അസൗ ഏവാത്മാ അസൗ ആത്മാവുക ഈ ആത്മാവ് തന്നെയാണ് അണോഹോ അണിയാൻ അണുവിനും അണുവായും മഹത്തോ മഹിയാൻ മഹത്തിനും മഹത്തായും ഇരിക്കുന്നത്. ഉന്മയുടെ രൂപത്തിൽ സർവത്തിനും ആ ഉന്മയെ സംവിധാനം ചെയ്തുകൊണ്ട് നിലനിൽക്കുന്നതാണ് ആത്മാവ്. എന്നാണ് അതിന്റെ താല്പര്യം. സർവ നാമരൂപ വസ്തു ഉപാധിതത്വം ആ ഏത് സ്വഭാവത്തിലുള്ള ആത്മാവ് അണുവായും മഹത്തായും വിഭിന്ന രൂപത്തിൽ പരസ്പര വിരുദ്ധ രൂപത്തിൽ എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു പറയുന്നു. സർവനാമരൂപ വസ്തു ഉപാധിതം സർവ നാമരൂപങ്ങളിലിരിക്കുന്ന വസ്തുക്കളും ഈ ആത്മാവിന്റെ ഉപാധിയാണ്. ആത്മാവ് പ്രകാശിക്കുന്നതിനുള്ള അവലംബമാണ്. നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന എല്ലാ വസ്തുക്കളിലൂടെയും ഈ ആത്മാവ് പ്രകാശിക്കുന്നു. അതുകൊണ്ടാണ് അതിനെല്ലാം ഉപാധി എന്ന് പറയും. ആത്മാവ് ഉപാധിയാണ് പ്രപഞ്ചം എന്ന് പറയും. അതായത് ആത്മാവ് പ്രകാശിക്കുന്നതിനുള്ള ഒരു ഉപാധി ഒരു മാധ്യമം ആ മാധ്യമം അതിനെക്കൊണ്ട് ഉപാധി എന്ന് പറയും. അതാണ് പ്രപഞ്ചം എന്ന് പറയും. അത് പ്രപഞ്ചത്തിലുള്ള നാമരൂപ വസ്തു വരുമ്പോൾ നാമരൂപങ്ങളോട് ജീവിക്കുന്നവരായ ഉന്മയായാലും ശരി ഇല്ലായ്മയായാലും ശരി ഉള്ള വസ്തുവായാലും ശരി ഇല്ല എന്ന് പറയുന്ന വസ്തുവായാലും ശരി ഉണ്ട് എന്ന് പറയുന്നിടത്ത് ഒരു നാമരൂപമാണ്, ഇല്ല എന്ന് പറയുന്നിടത്തോണ്ട് ഒരു നാമവും വരുന്നു. അപ്പൊ സർവമല്ല ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാമല്ല അതെല്ലാം ഈ ആത്മാവിന് പ്രകടമായതിനുള്ള വെളിപ്പെടുന്നതിനുള്ള മാധ്യമം ഉപാധി ഈ പരസ്പര വിരുദ്ധ രൂപത്തിലുള്ള വസ്തുക്കളിലൂടെ ആത്മസത്ത വെളിപ്പെടുന്നത് കൊണ്ടാണ് അണുവെന്ന് മഹത്വം മറ്റും പറയുന്ന വ്യവഹാരങ്ങൾ വാക്കും പ്രവൃത്തിയല്ല ചിന്തയെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാവിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം ഒന്ന് സത്യം നിഷേധിക്കാൻ കഴിയുന്നില്ല. സത്യങ്ങളെ നിഷേധിക്കാൻ പറ്റും. ഒരു വസ്തുവിന്റെ അസ്തിത്വം അത് സർവ അനുഭവ സിദ്ധമാണ്. ഒരു വസ്തുവിന്റെ അസ്തിത്വം എന്ന് പറയുന്ന വസ്തു ഉണ്ട് എന്നുള്ളത് സർവ്വ അനുഭവത്തിലൂടെ സിദ്ധമായ ഒരു കാര്യമാണ്. ആ അസ്തിത്വം എന്ന് പറയുന്നത് ആണ് ആത്മാവിന്റെ സ്പഷ്ടമായ ഭാവം. അസ്തിത്വം ആ അസ്തിത്വത്തെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? നിഷേധിക്കാൻ പറ്റത്തില്ല എന്നത് അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. സത്യ ആത്മാവ് ഈ ആത്മാവ് ആത്മാക്ക ഈ ആത്മാവാകട്ടെ അസ്യ ജന്തു ഈ ജന്തുവിന്റെ ജന്തു എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മാതി സ്തംഭക ജന്തസ് പ്രാണിജാ ബ്രഹ്മാതി ബ്രഹ്മാവ് തുടങ്ങി സ്തംഭം പുൽച്ചെടി സ്തംഭം പുൽച്ചെടി സ്തംഭക ജന്തസ് സൂണം എന്ന് പറഞ്ഞാൽ അത് സ്തംഭമാണ്. സ്തംഭം നല്ല നല്ല വ്യത്യാസമുണ്ട്. ബ്രഹ്മാവ് തുടങ്ങി പുൽച്ചെടിയിലുള്ള പ്രാണിജാതി സർവപ്രാണികളുടെയും ഗുഹായാം ഹൃദയേ ഹൃദയത്തിൽ, ഗുഹാനത്തെ ഹൃദയം അന്ധകരണം എന്നാണ്, ഹൃദയങ്ങളുടെ അന്ധകരണമാണ്. നിഹിത നിഹിതമായിരിക്കുന്നു, നിഹിതമായിരിക്കുക എന്ന് പറയാൻ ഒളിഞ്ഞിരിക്കുക എന്നാണ്. ഇവിടെ പറയുന്നത് ആത്മസ്വരൂപ ആത്മഭൂത സ്വരൂപമായ വസ്തുവിന്റെ ഓരോ ജീവനുകളുടെയും സ്വരൂപമായിട്ട് യഥാർത്ഥ സ്വരൂപമായി സ്ഥിത സ്ഥിതി ചെയ്യുന്നു എന്നാണ്. സർവപ്രാണികളുടെയും ഒന്നും അവരുടെ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. പ്രാണികളുടെ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണികളുടെ അസ്തിത്വമായി സ്ഥിതി ചെയ്യുന്നു. ഒരു ജീവൻ തന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കുന്നു. എങ്ങനെ? താൻ എന്നിങ്ങനെ തന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അവന്റെ ബോധത്തിൽ അവന്റെ അസ്തിത്വം സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ആത്മാവിന്റെ പ്രകടമായ ഭാവം. ആത്മാവിന്റെ സ്ഫുരം ആത്മഭൂതമായി തന്റെ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നിരിക്കണം. നിഷേധിക്കാനില്ലാത്തത് തന്റെ അസ്തിത്വത്തെയാണ്. തന്റെ ബോധം സ്ഫുരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്കും ബാക്കി എല്ലാത്തിനും നിഷേധിക്കാം. എനിക്ക് കഴിയില്ലെന്നോ കാണില്ലെന്നോ എന്തുകൊണ്ടോ നിഷേധിക്കാം. ഞാൻ ഇന്നയാളല്ലെന്നോ മറ്റൊരാളാണെന്നോ എല്ലാം പറയാം. പക്ഷേ ഞാനല്ല എന്നൊരു വ്യക്തിക്ക് പറയാൻ പറ്റുന്നില്ല. താൻ താനല്ല എന്ന് പറയാൻ കഴിയുന്നില്ല. തന്നെ താനായിട്ട് തന്നെ സദാ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആ താൻ എന്നുള്ള ആ ബോധം, ആ ബോധത്തെ ആശ്രയിച്ച് ബാക്കിയുള്ള എല്ലാ പ്രവൃത്തികളും ചിന്തകളും നടന്നുകൊണ്ടിരിക്കുന്നു. ആത്മഭൂതമായിരിക്കുന്നു എന്ന് പറയുന്നു. അതാണ് തന്നെ അസ്തിത്വം എന്ന് പറയുന്നത്. അങ്ങനെ സർവപ്രാണികളും നിലനിൽക്കുന്നു. അവിടെ തന്റെ ശരീരം മനസ്സ് എല്ലാം ആ അസ്തിത്വ സ്ഫുരണത്തിന് ഉപാധികളാണ്, അതിന്റെ മാധ്യമങ്ങളാണ്. അതിനാശ്രയിച്ച് സ്ഫുരിക്കും. ശരീരത്തെ ആശ്രയിച്ച അസ്തിത്വം പ്രകടമാകുമ്പോഴാണ് ഞാൻ ഇന്ന വ്യക്തിയാണ് എന്ന് പറയുന്നത്. അന്ധകരണത്തെ ആശ്രയിച്ച് അത് സ്ഫുരിക്കുമ്പോൾ ഇന്ന വിശേഷതകളുള്ളവനാണ്, എനിക്ക് ഇന്ന പ്രത്യേകതകളുള്ളവനാണ് എന്നിങ്ങനെ പറയും. അത് ബാഹ്യമായ വസ്തുക്കളോട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ എന്റേത്, ഞാൻ ഇന്നതുമായി ബന്ധപ്പെട്ട ആളാണ്, ഇന്നയാളിന്റെ മകനാണ്, ഇന്നയാളിന്റെ പിതാവാണ്. ഈ തരത്തിൽ ഈ അസ്തിത്വത്തെ മറ്റു വസ്തുക്കളുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഈ അസ്തിത്വം സ്ഫുരിക്കുന്നതിനുള്ള മാധ്യമങ്ങളാവും മറ്റു വസ്തു. അത് അഹന്താരൂപത്തിനും മമതാരൂപത്തിനും അതിങ്ങനെ ഈ അസ്തിത്വം പ്രകടമായി കണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാ വസ്തുക്കളും അതിന് മാധ്യമമായി തീരുന്നു. അത് സ്വരൂപമായിരിക്കുന്ന ഒരു വ്യക്തിയുടെ നിഷേധിക്കാൻ വേണ്ടി സ്വരൂപമായിരിക്കുന്നു. ആത്മാനം അങ്ങനെയുള്ള ആത്മാവിനെ ഇത് സർവേദ്യ സ്വരൂപമായി ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയാത്തതായിരിക്കുന്ന ആത്മാവിനെ. അതുകൊണ്ടാണ് ഈ അദ്വൈത ചിന്ത അനുസരിച്ച് അദ്വൈതത്തിൽ പറയുന്ന ഈശ്വരന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഒരു നാസ്തികനും നിഷേധിക്കാൻ പറ്റില്ല. ഈശ്വരനെ നിഷേധിക്കുന്നവരെന്ന് ഏത് ഈശ്വരനെയാണ് നിഷേധിക്കുന്നത്? തന്നിൽ നിന്ന് അന്യമായിട്ടുള്ള ഈശ്വരനെ നിഷേധിക്കുന്നത്. തന്നിൽ നിന്ന് അന്യമായ ഒരു ഈശ്വരനെ എന്റെ അസ്തിത്വത്തെക്കുറിച്ച് വിവാദം ഉണ്ടാവാം. നിഷേധിക്കുന്നതിനെന്തുകൊണ്ട്? അതിന്റെ അസ്തിത്വത്തെക്കുറിച്ച് വിവാദമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഈശ്വരനുണ്ടെന്നും ഇല്ലെന്നും പറയും. ഇവിടെ അദ്വൈതമനുസരിച്ച് ഇവിടെ വിവാദമുള്ള ഒരു ഈശ്വരനില്ല. ഈശ്വരനെ സംബന്ധിച്ചൊരു വിവാദമില്ല. കാരണം തന്റെ അസ്തിത്വം തന്നെ ആ ഈശ്വരൻ ആത്മാവെന്ന് പറയുന്നു. അതുകൊണ്ട് അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റും. അപ്പൊ അദ്വൈതത്തിൽ നാസ്തികനില്ല. അദ്വൈതമനുസരിച്ച് നാസ്തികന്മാരില്ല. നാസ്തികൻ എന്ന് പറയാൻ ആരും കഴിയത്തില്ല. കാരണം നാസ്തികൻ മുഴുവൻ അസ്തിത്വത്തെ നിഷേധിക്കുന്നവനാണ്. അസ്തിത്വത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റും? നിഷേധിക്കില്ല. ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടെങ്കിൽ ആർക്കും നിങ്ങൾ ബുദ്ധിഭ്രമം ഉണ്ടായിരിക്കും. ഒരാൾ നിഷേധിക്കുന്നു സ്വബോധമുള്ള ഒരാളെ അസ്തിത്വത്തെ നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ നാസ്തികൻ അസ്തിത്വം ഇല്ല എന്ന് പറയുന്ന ഒരാള് സ്വബോധമുള്ള ഒരാളുമില്ല. അപ്പൊ ഈശ്വരനെ നിഷേധിക്കുന്നവരും ഇല്ല, നാസ്തികന്മാരെ ഇല്ല. അദ്വൈതം പറയുന്ന ഈശ്വരനെ നിഷേധിക്കുന്നില്ല. അത് പറയുന്ന അസ്തിത്വം തന്നെയാണ്. സർവവസ്തുക്കളുടെയും ആത്മഭൂതമായിരിക്കുന്ന ഒന്നാണ്, സർവവസ്തുക്കളുടെയും യഥാർത്ഥ സ്വരൂപമാണ്, ഒന്നിൽ നിന്നും അന്യമല്ലാത്ത ഒന്നാണ്. അങ്ങനെയൊരു ആത്മസത്തയെക്കുറിച്ച് ഒരിക്കലും വിവാദം ഉണ്ടാകത്തില്ല. തന്നെ ആർക്കും നിഷേധിക്കാൻ പറ്റും? അത് കഴിയത്തില്ല. അങ്ങനെ സർവസ്വരൂപമായിരിക്കുന്നു, സർവസ്വരൂപമായിരിക്കുന്നു. അങ്ങനെയിരിക്കുന്ന ആത്മാവിനെ തമാത്മാനം അങ്ങനെയുള്ള ആത്മാവിന് ദർശന ശ്രവണ മനന വിജ്ഞാന ലിംഗം. ആത്മാവ് ദർശനം ശ്രവണം മനനം വിജ്ഞാനം ഇതെല്ലാം ആത്മാവിന്റെ ലിംഗമാണ്, ആത്മാവിന്റെ അടയാളമാണ്. കാണുന്നു ദർശനം, ശ്രവണം കേൾക്കുന്നു, മനനം മനനം ചെയ്യുന്നു, വിജ്ഞാനം അനുഭവം ഉണ്ടാകുന്നു, ഇതൊക്കെയാണ് അതിന്റെ അടയാളം. ആത്മാവിന്റെ അസ്തിത്വത്തിന്റെ അടയാളം ഇത് തന്നെയാണ്. കാണുന്നുണ്ടെങ്കിൽ ആ കാണുന്നവനായ ആത്മാവിന്റെ പിന്നിലുണ്ട്, കേൾക്കുന്നുണ്ടെങ്കിൽ ആ കേൾവിക്ക് പിന്നിൽ കേൾക്കുന്നവനുണ്ട്, മനനം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മന്ദാവ് മനനം ചെയ്യുന്നതുകൊണ്ട്, അനുഭവം ഉണ്ടെങ്കിൽ അവിടെ ഒരു അനുഭവത്താവ് അനുഭവിക്കുന്നവനുണ്ട്. ഇതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നതിനാണ് ഇതിന് അടയാളം. ഇതിന്റെ ഉള്ളിൽ ഇതിനെല്ലാം ആശ്രയിച്ചു, ഇതിനെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു സത്ത ഒരുമ ഇതിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും അതിനെ സർവർക്കും അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ആത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ അസ്തിത്വത്തെ കുറിച്ച് ആർക്കും വിവാദമില്ല, പക്ഷെ അതിന്റെ വാസ്തവത്തിലുള്ള സ്വരൂപം കൊണ്ടാണ് അതിനാണ് വിവാദം ഉണ്ടാവുന്നത്. ഈശ്വരൻ ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യത്തിലല്ല വിവാദം നടക്കണം. കാരണം നിഷേധിക്കാം, ഈശ്വരൻ എന്ന് പറയുന്നത് അതിന്റെ സ്വരൂപത്തിൽ അല്ല അതിന്റെ വിശേഷതകളിലാണ്. അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും? അത് ഏകമാണോ അനേകമാണോ? അതിന് രൂപമുണ്ടോ രൂപമില്ലയോ? ഈ തരത്തിൽ അതിന്റെ വിശേഷതകളെ കുറിച്ചാണ് വിവാദം നടക്കുന്നത്, ഈശ്വരന്റെ അസ്തിത്വത്തിലല്ല. അതുകൊണ്ട് അങ്ങനെ അതിന്റെ വിശേഷതയെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അത് ഗ്രഹിക്കുന്നത് എന്ത് വേണം? അക്രതുഹു ഇവിടെ പറയുന്നു. അകാമഹ അകാമനായിരിക്കണം. അക്രതുഹു അകാമൻ, കാമനയില്ലാത്തവനായിരിക്കണം. ദൃഷ്ട അദൃഷ്ട ബാഹ്യ വിശേഷ ഉപരത ബുദ്ധി, ദുഷ്ടമായിരിക്കുന്ന ഈ ലോകത്തിൽ അനുഭവയോഗ്യമായിരിക്കുന്ന വിഷയങ്ങൾ, അദൃഷ്ടമായിരിക്കുന്ന പരലോക വിഷയങ്ങൾ, അങ്ങനെ ദുഷ്ടവും അദൃഷ്ടവുമാകുന്ന ബാഹ്യ വിഷയങ്ങളിൽ നിന്നും ഉപരത ബുദ്ധി, ബുദ്ധി ഉപരിമിച്ചവൻ, ബുദ്ധിക്ക് ഉപശമനം വന്നവൻ, അങ്ങനെയുള്ളവനെ ഇതിനെ അറിയുന്നുണ്ട്, ഇതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നുണ്ട്, ഇതിന്റെ വിശേഷത അറിയുന്നുണ്ട്, എന്താണ് അതിന്റെ വാസ്തവ സ്വരൂപം എന്നുള്ളത് അങ്ങനെയുള്ളവനെ അറിയുന്നുണ്ട്, അല്ലാത്തവരറിയുന്നില്ല. അതെങ്ങനെ അറിയുന്നു? അകാമനായിട്ടുള്ളവൻ അതാണ് അടുത്ത് പറയുന്നത്, യഥാ ചെയ്യും തഥാ മന ആദീനി കരണാനി, മനസ്സ് തുടങ്ങിയ കർണങ്ങൾ അതാണ് എന്ത് ധാതവ. ഇവിടെ പറയുന്നത് ധാതു പ്രസാദാവ്, ധാതു എന്ന് പറയുന്നത് എന്താണ്? മനസ്സ് തുടങ്ങിയ കർണങ്ങൾ, മനസ്സ് ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെയാണ് ധാതുക്കൾ. എന്തുകൊണ്ടാണ് ധാതുക്കൾ എന്ന് പറയുന്നത്? ശരീരസ്യ ധാരണ, ശരീരത്തെ നിലനിർത്തിയിരിക്കുന്ന ഇതാണ്. ഏത് സമയമാണോ ഇത് ശരീരത്തിൽ നിവിട്ടുന്നതൊക്കെ ശരീരം വെച്ചു, അപ്പൊ ശരീരത്തെ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട് മനസ്സ് പ്രാണന്മാര് ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ അന്ധകരണം ഇതിനെല്ലാം ധാതുക്കൾ എന്ന് പറയുന്നതാണ്. ധാതവ ശരീരസിദ്ധാരണ പ്രസീദന്തി, ഇതെപ്പോഴാണോ ഇതിന് പ്രസീദന്തി, ഇതിനെപ്പോഴാണ് പ്രസാദം ഉണ്ടാകുന്നത്? ഇതി യേശാം ധാതുവിനാം പ്രസാദാദ്, ഈ കരണങ്ങളുടെ പ്രസാദങ്ങളുണ്ട്, കർണപ്രസാദം. മറ്റൊരു പറഞ്ഞാൽ അന്ധകരണസിദ്ധി എന്ന് പറയുന്നു. അന്ധകരണസിദ്ധി എന്ന് പറയുമ്പോഴാണ് കേവലം അന്ധകരണം, മനസ്സ്, ബുദ്ധി, ചിത്തമഹങ്കാരം, ഈ നാല് രൂപത്തിലിരിക്കുന്ന അന്ധകരണം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അന്ധകരണം എന്ന് പറയുന്നതുകൊണ്ട് ഇന്ദ്രിയങ്ങളും പ്രാണന്മാരും എല്ലാം ഉണ്ട്, എല്ലാം അന്ധകരണമാണ്, അന്ധകരണം ഇതിനുള്ള കർണമാണ്, ഇന്ദ്രിയങ്ങളെ ഉൾപ്പെടുന്നു. അന്ധകരണ ശുദ്ധി എന്ന് പറയുന്നു കേവലമായ മനസ്സിന്റെ ശുദ്ധിയല്ല, ഇന്ദ്രിയ ശുദ്ധി, മനഃശുദ്ധി, പ്രാണന്റെ ശുദ്ധി എല്ലാം വരുന്നു. അത് പറയുന്നത് ഏഷാം ധാതുവിനാം പ്രസാദം, ഈ ധാതുക്കളുടെ പ്രസാദമുണ്ട്. മനഃശുദ്ധിയുണ്ട്, പ്രാണശുദ്ധിയുണ്ട്, ഇന്ദ്രിയ ശുദ്ധിയുണ്ട്, ഇതെല്ലാം ശുദ്ധമാണ്. പ്രാണന്റെ ഇന്ദ്രിയങ്ങളുടെ എല്ലാ ശുദ്ധി എന്താണ്? അത് സാത്വികമായ ഭാവത്തിൽ നിൽക്കുക എന്നാണ് അതിന്റെ ശുദ്ധി എന്ന് പറയുന്നത്. അത് സാത്വിക അഭിവൃദ്ധി, അത് സാത്വിക ഗുണം വൃദ്ധമാണ്, അതാണ് അതിന്റെ ശുദ്ധി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ധാതുക്കളുടെ പ്രസാദ ശുദ്ധി കൊണ്ട് ആത്മന മഹിമാനം കർമ്മ നിമിത്ത ബുദ്ധിക്ഷയരഹിതം പശ്ചിതി. അവന് ഈ അന്ധക്കരണ ശുദ്ധിയുണ്ട്, ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും പ്രാണന്മാരുടെയും എല്ലാം ശുദ്ധി കൊണ്ട് ആത്മാവിന്റെ മഹിമാനം, മഹിമാനം ആത്മന, തന്റെ ആ മഹിമയെ, എന്താണ് ആ മഹിമ എന്ന് പറയുന്നത്? കർമ്മനിമിത്ത വൃദ്ധിക്ഷയരഹിതം, കർമ്മനിമിത്തമായി വരുന്ന വൃദ്ധിക്ഷയം, കർമ്മം കൊണ്ട് ആത്മാവിന് വൃദ്ധിയും ക്ഷയവും വരുന്നു. കർമ്മം കൊണ്ട് ആ ജീവന് ശ്രേഷ്ഠമായ ജന്മങ്ങൾ ലഭിക്കുന്ന അവന്റെ വൃദ്ധി, നികൃഷ്ടമായ ജന്മങ്ങൾ ലഭിക്കുന്ന അവന്റെ ക്ഷയം, അങ്ങനെയുള്ള വൃദ്ധിക്ഷയങ്ങൾ ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ആ ജീവൻ വരുന്നു മനുഷ്യ ജന്മത്തിലാണ്, അത് തിരിക്കുകളുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠമായ ജന്മമാണ്. അപ്പൊ അവിടെ വൃദ്ധിയെ അനുഭവിക്കുന്നു. കർമ്മം കൊണ്ടാണ് ജന്മം ലഭിച്ചത്, പക്ഷെ അവിടെ ആത്മാവ് വൃദ്ധി ഉണ്ടാകാതെ ശ്രേഷ്ഠത ഉണ്ടാകാതായി അയാൾ തരുന്നതിന് കർമ്മം ചെയ്ത് ദൈവത്വത്തെ പ്രാപിക്കണം. അതവിടെ ആത്മാവിന് തനിക്ക് ശ്രേഷ്ഠത വൃദ്ധി ഉണ്ടാകാനായി കരുതുന്നു. ദുഷ്പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും തിരി ജന്മം, പ്രാണികളുടെ ജന്മം ഉണ്ടാകുമെന്ന് വരുന്നു. അത് ആത്മാവിന് ക്ഷയം സംഭവിക്കുന്നുവെന്ന് വരുന്നു. ഇങ്ങനെയുള്ള കർമ്മ നിമിത്തമായ വൃദ്ധിക്ഷയങ്ങൾ ജീവന്മാർ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ സങ്കല്പിക്കുകയാണ്. അങ്ങനെയുള്ള വൃദ്ധിക്ഷയരഹിതമാണ് ആത്മാവ്, അതിനെ ആത്മാവിനെ അറിയും. അങ്ങനെയുള്ള ആത്മാവിനെ പശ്ചിതി കാണുന്നു. എങ്ങനെ? അയം അഹമസ്തി, ഈ താൻ ആ പരമാത്മ വസ്തു തന്നെ. ഇത് സാക്ഷാത് വിജാനാദി സാക്ഷാത്കരിക്കുന്നു. അങ്ങനെ സാക്ഷാത്കരിക്കുന്നു, ധാതുപ്രസാദനം കൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു. അതാണ് മുഖ്യമായ സിദ്ധാന്തം. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ചത്. സാക്ഷാത്കാരം, സാക്ഷാത് വിജാനാദി സാക്ഷാത്കാരം, അത് അന്തിമമാണ്. ആ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ഇവിടെ നവീകരിച്ചത്. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് ചോദിക്കാമെന്നാണ്, ആത്മാവിന്റെ സാക്ഷാത്കാരത്തെക്കുറിച്ച് ചോദിക്കാമെന്നാണ്. പക്ഷെ ആത്മാവിന്റെ നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ആത്മാവിന്റെ സാക്ഷാത്കാരത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് മുഖ്യമായ ഒരു വിഷയം വരുന്ന അധികാരി, അധികാരിയാണ് പ്രധാനമായി വരുന്നത്. അധികാരിക്ക് ആ ചോദ്യം കൊണ്ട് ഉത്തരം കൊണ്ടും പ്രയോജനമാണ്, മുഖ്യമായ പ്രയോജനം കിട്ടത്തണം. ഇവിടെ ഒരു ചോദ്യമുണ്ട്, എന്താണ് ധീരമായ നദീകരിച്ചതിന് മൂന്നാമത്തെ ഒരു വരം കൊണ്ട് തന്നെ എല്ലാം ലഭിക്കുമായിരുന്നല്ലോ. മൂന്നാമത്തെ വരം എന്ന് പറയുന്നത് ആത്മലാഭം, മറ്റൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. എല്ലാം ലഭിക്കാൻ പോകുന്നത് മോക്ഷം. മൂന്നാമത്തെ വരം കൊണ്ട് വേറൊന്നും ലഭിക്കത്തില്ല, ആത്മജ്ഞാനവും അതുകൊണ്ടുള്ള മോക്ഷമാണ്. മറ്റു രണ്ട് വരങ്ങളുടെയും ആവശ്യമുണ്ടായിരുന്നു എന്നാണ്. ഇത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഭാഷകാരൻ ആദ്യം തുടങ്ങി, ആദ്യം തന്നെ ഇത് പ്രസാദം, അച്ഛന്റെ സന്തോഷമാണ് ചോദിച്ചത്, തനിക്ക് വേണ്ടിയാണ്, അച്ഛന്റെ സന്തോഷം ആവശ്യപ്പെട്ടു. പിന്നീട് കർമ്മത്തെക്കുറിച്ച് ചോദിച്ചു, വാക്കിനെ കുറിച്ച് വെച്ചാൽ അതെല്ലാം അതാവിന് അധികാരികളായിട്ടുള്ളവർക്ക് വേണ്ടി ചോദിച്ചിരിക്കുകയാണ്. എത്ര സ്ഥിതപ്രജ്ഞനായാലും മാതാപിതാക്കളെ കുറിച്ച് ആശങ്ക ഉണ്ടാവുമെന്നാണോ? സ്ഥിതപ്രജ്ഞന്മാർക്ക് ഒരു ആശങ്കയും മാതാപിതാക്കളെ കുറിച്ചോ തന്നെക്കുറിച്ചോ ആരെയെക്കുറിച്ചോ യാതൊരു ആശങ്കയില്ല. നമുക്ക് ആശങ്ക ഉണ്ടാകാം, സ്ഥിതപ്രജ്ഞന ആശങ്കകൾ ഉണ്ടാകുന്നു എന്നുള്ള ആശങ്ക നമുക്കുണ്ടാകാം. സ്ഥിതപ്രജ്ഞന അങ്ങനെ ഒരു പ്രശ്നമില്ല. മാതാപിതാക്കളെ കുറിച്ചോ അല്ലെങ്കിൽ ആരെ കുറിച്ച് ഒരു ആശങ്കയില്ലാതിരിക്കുന്ന പ്രജ്ഞ അതിനാണ് സ്ഥിതപ്രജ്ഞ, സ്ഥിരമായ പ്രജ്ഞ. വാക്കിൽ നിന്ന് തന്നെ അറിയാവുന്ന സ്ഥിതമാണ്, അതൊക്കെ സ്ഥിരമായ പ്രജ്ഞ. ഇന്ന് അവിടെ ഇങ്ങനെ ആശങ്ക ഉണ്ടാവും ഒന്നും ഉണ്ടാവുന്നില്ല. ഇവിടെ നവീകരിച്ച് ചോദിച്ചു, അപ്പൊ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞാനിവ മാതാപിതാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. അപ്പോ അത് നവീകരന്മാർ ശ്രദ്ധിക്കുന്ന പോലെയല്ല, ആശങ്ക കൊണ്ടല്ല, തന്റെ മനസ്സിന്റെ അസ്വസ്ഥത കൊണ്ടോ അല്ലെങ്കിൽ ആശങ്ക കൊണ്ടോ ഒന്നുമല്ല. അവന് ആശങ്ക അവരെ പ്രേരിപ്പിക്കണമെന്നില്ല, അല്ലാതെ തന്നെ അത്തരം കാര്യങ്ങളില്ല. അപ്പോൾ മഹാത്മാക്കൾ ലോക സേവനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളെല്ലാം ആശങ്ക കൊണ്ടാണ്, ഉത്കണ്ഠ കൊണ്ടാണ്, അങ്ങനെയല്ല. പകർന്നുണ്ട് ലോകസംഗ്രഹമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ജനീസ് തന്നെ ഇവരെ കണ്ട് അവൻ അന്തിമമായി, അവർ ജീവന്റെ അന്തിമമായി ആ പരിണാമമാണ് മോക്ഷമെന്ന് പറയും. അതെല്ലാം ഒരവസ്ഥയാണ്. അപ്പൊ അവർ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു, പക്ഷെ അവരെ അധികാരികൾ വിരളമാണ്. ലോകത്തിൽ കൂടുതൽ അധികാരികളായിട്ടുള്ളത് ഉപാസനയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടിയിട്ട് മറ്റൊന്നും ചോദിച്ചു, ചോദിക്കുന്ന തനിക്ക് വേണ്ടി മാത്രമാണ്. എല്ലാം ഗുരുശിഷ്യ ഉപദേശം എന്ന് പറയുന്നത് ഒരു ശിഷ്യന് നിമിത്തമായി ഗുരു ഉപദേശിക്കുന്നു ദേവത്തിന് വേണ്ടിയിട്ട്. ഗുരു അത് തന്നെ വന്നദേവൻ നദികേശന നിമിത്തമായി ഉപദേശിക്കുന്നു ദേവത്തിന് വേണ്ടി. അപ്പൊ ദേവത്തിന് ആവശ്യം പലതാണ്, ഒന്നല്ല അധികാരി ഭേദമനുസരിച്ച്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇവിടെ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. ആ ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം മാത്രമാണ്. അത് എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വരും. കുഴപ്പം ധാതുപ്രസാദം, ചിത്തശുദ്ധി, അതാണ് മുഖ്യം. അത് നമ്മൾക്ക് പൊതുവെ അതിനോട് താല്പര്യമുണ്ടാകത്തുണ്ട്. നമുക്ക് താല്പര്യപ്പോഴും തത്വജ്ഞാനത്തിനോടാണ്, കാരണം അതിന് പ്രയാസം കേട്ടുകൊണ്ടാണ്. കാരണം അവസരമില്ലാതെയാണ് ഇവിടെ ചെയ്യാനൊന്നും കേട്ടാൽ മതി. മറ്റേതല്ലേ ചിത്തശുദ്ധി എന്ന് പറയുമ്പോൾ അവിടെ പ്രവർത്തിക്കാറുണ്ട്, അധ്വാനിക്കണം. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ മാറ്റി വയ്ക്കും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ട കാര്യമില്ല, നമുക്ക് എളുപ്പമുള്ള കാര്യം മനസ്സിലാക്കണം. ഇതെല്ലാം കൂടെ ചെറുതാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. അവര് വേദം എന്ന് പറയുന്നത് എന്താണ്? ഒരു ശാസ്ത്രമാണ്, സത്യശാസ്ത്രമാണ്. അത് ഓരോ കടിയും ഓരോരുത്തരും ഓരോ അധികാരികളും ഉദ്ദേശിച്ചാണ്. നേരത്തെ പറഞ്ഞില്ല, ലൗകികമായ കർമ്മങ്ങൾ ചെയ്യും. യാതൊരു ഭരണകൂട ചിന്തകളിലും കൂടാതെ കഴിയുന്ന പ്രാകൃതരായ മനുഷ്യർ അവരെ ലൗകിക കർമ്മങ്ങളാണ് മൃത്യു എന്ന് പറഞ്ഞു. അതിനൊന്ന് മാറ്റി ഒരു ഭരണകൂട ചിന്ത ഉണ്ടാകും. ആ ഭരണകൂട ചിന്ത ഉണ്ടാകുമ്പോൾ ധർമ്മാധർമ്മ വിചാരം, ധർമ്മം സദാചാരത്തിന് അവിടെ പ്രസക്തി വരും. അല്ലെങ്കിൽ മൃഗങ്ങളെ പോലെ ആയിരിക്കും, അവർക്ക് തരണയോ ചിന്തയില്ല, പുണ്യഭാവ വിചാരമില്ല, സഹജമായ പ്രേരണ അനുസരിച്ച് ജീവിക്കും. അപ്പോൾ അതിനും അവരെ മാറ്റിയെടുക്കുന്നതിന് സ്വർഗത്തെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും അത് പറയും. ആയി ജന്മത്തിന്റെ ഒരു ഭാഗമാണ്, അവരത്രയും പുരോഗമിക്കുന്നു. പക്ഷെ അതിന് മൃഗങ്ങൾ അതിനുള്ള ദോഷമാണ്, ഗതാഗതം കാമകാമ നിബന്ധി. പിന്നെ അവരതിൽ നിന്ന് മാറ്റുന്നു. പിന്നീട് പല തരത്തിലുള്ള ആ കർമ്മങ്ങൾ തന്നെ, നിഷ്കാമ കർമാനുഷ്ഠാനം, ഉപാസനകൾ, അങ്ങനെ പല വന്നിട്ട് അവസാനം തത്വജ്ഞാനത്തിലെത്തിക്കുന്നു. ഈ എല്ലാ ഭാഗങ്ങളും ഒക്കെ വേണ്ടിയുള്ള അധികാരികൾ ഇവിടെയുണ്ട്. അപ്പൊ ആ അധികാരികൾക്ക് വേണ്ടിയിട്ടാണ് ശാസ്ത്രം, ഓരോരോ അധികാരികൾക്ക് വേണ്ടിയിട്ട്. ആ തത്വജ്ഞാനം മാത്രം പറയുന്നതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ആ അധികാരിക്ക് മാത്രമേ തത്വജ്ഞാനം കൊണ്ട് പ്രയോജനവും. കർമാധികാരി കർമ്മം ഉപാസനയ്ക്ക് അധികാരികളായിട്ടുള്ളവർക്ക് അവർക്ക് അത് ജ്ഞാനത്തിന് അധികാരികൾക്ക് അത് അവിടെ നവീകരിച്ചൊരു നിമിത്തം മാത്രം. ഇവിടെ യമദേവനും വരുന്ന ഒരു ഗുരു, ആ ഗുരു ഒരു ശിഷ്യനെ നിമിത്തമാക്കി ലോകത്തിന് പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നു. ഓരോരുത്തരുടെ അധികാരി ഭേദമനുസരിച്ച് അത് ഇവിടെയല്ല, അധ്യാത്മ ശാസ്ത്രത്തിൽ സർവസ്ഥലങ്ങളിലും അത് തന്നെ, ഇത് ഈ രീതി തന്നെയാണ് വിശദീകരിക്കുന്നത്. അതുകൊണ്ടിതെല്ലാം ഓരോരോ അധികാരികൾക്ക് വേണ്ടി നവീകരിച്ചിന് നിമിത്തമായി യമദേവൻ ഉപദേശിക്കുന്നു. അല്ലെങ്കിൽ നവീകരിച്ച് അങ്ങനെ ചോദിക്കുന്നു. ഗീതയിൽ തന്നെ നമ്മൾ അർജുനനും ഭഗവാനോട് ചോദിക്കുന്നു. ഭഗവാന് ഉപദേ ഓരോ അവസ്ഥയിലും ഓരോന്നും ആവശ്യമാണ് എന്ന് സ്വീകരിച്ചിരിക്കുന്നവരും ഇതാണ് അദ്വൈതം. അദ്വൈതപരമായിട്ടാണ് ഇതിനോട് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അദ്വൈതത്തിന് എല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റും, അതാണ് അതിന്റെ വിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നവീകരിച്ച് ചോദിക്കുന്നത് ഭിന്ന അധികാരികൾക്ക് വേണ്ടിയിട്ട്. നവീകരിച്ചത് ഏതിന്? ജ്ഞാനപ്രാപ്തിക്ക് യോഗ്യനാണ്. നവീകരിച്ചിനത് ആവശ്യമാണ് മറ്റുള്ളവർക്ക്. അത് ചോദിക്കുന്നതും അങ്ങനെ പ്രവർത്തിക്കുന്നതും എന്നാ അതുകൊണ്ട് അങ്ങനെ ഉപദേശിക്കുന്ന ആളിനോ അല്ലെങ്കിൽ ചോദിക്കുന്ന ആളിനോ മറ്റെന്തെങ്കിലും വികല്പങ്ങളും ഉണ്ടാണെന്നും കരുതാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ മാതാപിതാക്കളെ കുറിച്ചുള്ള ആശങ്ക കൊണ്ട് നവീകരിച്ച് അങ്ങനെ ചോദിച്ചു. ആശങ്ക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ലൗകികമായ ആശങ്ക അതൊന്നുമില്ല. നവീകരിച്ചെന്ന് പറയുന്നത് വളരെ പ്രബുദ്ധമായ ഒരു മനസ്സിന്റെ ഉടമസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അവിടെ സാധാരണ ലെവലിലുള്ള ഉത്കണ്ഠകളും ആശങ്കകളും അജ്ഞാന പ്രേരിതമായ ആശങ്കകളൊന്നും അവിടെയില്ല. കുറച്ച് വിവേകപൂർവമായി അത് ഗുരുക്കന്മാരും എന്ത് ചെയ്യുന്നു, ലോകത്തോട് കാരുണ്യമുണ്ട്, ലോകത്തോടുള്ള കാരുണ്യം കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സാധാരണ മനുഷ്യന്റെ ഉത്കണ്ഠകളും ആശങ്കകളും കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥമില്ല. സാധാരണ മനുഷ്യന്റെ ഉത്കണ്ഠകളും ആശങ്കകളും ഒക്കെ അവന്റെ ആ സ്ഥിതപ്രജ്ഞ ഹനിക്കുന്നതാണ്. ഇതങ്ങനെയല്ല, ആ സ്ഥിതപ്രജ്ഞയെ നിന്നുകൊണ്ട് തന്നെ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അതൊരിക്കലും അവന്റെ പ്രജ്ഞാസ്ഥൈര്യത്തെ ഭംഗിക്കത്തില്ല, അത് നശിപ്പിക്കത്തില്ല. അപ്പൊ സാധാരണ ദൃഷ്ടി നോക്കുമ്പോൾ ആ മഹാത്മാക്കളും ചിലപ്പോൾ എന്താണ് ലോക സാധാരണ മനുഷ്യനെ പോലെ പ്രവൃത്തി വരാം, ബാഹ്യദക്ഷി അവരെ പോലെ ഉത്കണ്ഠം പെട്ടെന്ന് വരാം, ദുഃഖം മറ്റുള്ളവന്റെ ദുഃഖം കണ്ടിട്ട് വിലപിച്ചെന്ന് വരാം, ആശ്ചര്യപ്പെട്ടെന്ന് വരാം, അതെല്ലാം ബാഹ്യമായ ദൃഷ്ടി. പക്ഷെ അങ്ങനെ ബാഹ്യമായ ദൃഷ്ടി സാധാരണ മനുഷ്യരെ പോലെ ഉള്ള ചേഷ്ടകൾ ചെയ്താലും ആന്തരികമായ അവരുടെ അവസ്ഥ അതൊന്നും ഭരിക്കുന്നില്ല. അങ്ങനെ സാധാരണ മനുഷ്യനും ഇവിടെ പറയുന്ന സ്ഥിതപ്രജ്ഞൻ എന്നുള്ള വ്യത്യാസം, ഈ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ധരിച്ചിരിക്കുന്ന ചില തെറ്റായ ധാരണകളും ഉണ്ടാകും. അതായത് സ്ഥിരപ്രജ്ഞ എന്ന് പറയുന്നത് ബാഹ്യമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കടക്കാൻ പറ്റിയൊന്നല്ല. അത് സ്ഥിരപ്രജ്ഞ വിഷയത്തെ കുറിച്ച് പറയുന്നിടത്താണ് പറയുന്നത്. അതിന് മുമ്പ് വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതായത് ബാഹ്യമായ ഒരു വ്യക്തിയുടെ ഏതെങ്കിലും പ്രവർത്തനം കണ്ടുകൊണ്ട് ഇയാൾ സ്ഥിരപ്രജ്ഞനാണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ശരിക്കും ബാഹ്യമായ പ്രവൃത്തികളും അങ്ങനെയാണെന്ന് കരുതി ഒരാൾ സ്ഥിരപ്രജ്ഞനാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൃത്രിമമായ സ്ഥിരപ്രജ്ഞനായി. നമ്മളങ്ങനെ ധരിക്കുന്നു ബാഹ്യമായി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാലും സ്ഥിരപ്രജ്ഞനാവും എന്ന് കേട്ടിട്ട് നമ്മൾ അതുപോലെ ആകാശം സ്ഥിരപ്രജ്ഞ ആന്തരികമായ ആനന്ദം സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സ്ഥിരപ്രജ്ഞ. എന്നാൽ ഞാൻ സ്ഥിരപ്രജ്ഞനായി എപ്പോഴും തിരിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ചെറുപ്പിയാണെങ്കിൽ ആൾക്കാർ പിടിച്ചു കൊള്ളം പറക്കുന്നു. എപ്പോഴും ചിരിക്കുന്നത് രോഗമാണ്. അസ്ഥിരപ്രജ്ഞയുടെ ലക്ഷണമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇനി എന്നാൽ ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ചു മനസ്സിനെ ഏകാഗ്രമായി സമാധിയിലിരിക്കുന്നതാണ് സ്ഥിരപ്രജ്ഞ എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ണും കൂട്ടി ധ്യാനിച്ചിരുന്നു കഴിഞ്ഞാൽ സ്ഥിരപ്രജ്ഞനാവും അങ്ങനെ ഇരിക്കാം എന്ന് ചോദിച്ചാൽ കഴിയത്തില്ല. പക്ഷെ അങ്ങനെ കൃത്രിമമായി ബലാത്കാരമായിട്ട് അങ്ങനെ ഇരുന്ന് സ്ഥിരപ്രജ്ഞനാണ് ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാകത്തില്ല. അതെല്ലാം ബാഹ്യമായ അനുകരണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേണ്ടി കാണിക്കുന്നതാണ്. സ്ഥിരപ്രജ്ഞ എന്ന് പറയുന്നത് നമ്മുടെ ബാഹ്യമായ ദൃഷ്ടിക്ക് വെളിപ്പെടാത്തതും ഒരു മഹാത്മാവിന്റെ ആന്തരികമായ ഭാവം പുറമെയുള്ള ഒരു രീതിയിലും അതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല സ്ഥിരപ്രജ്ഞ. പിന്നെ അവരുടെ വാക്കും പ്രവൃത്തിയും എല്ലാം ചിലപ്പോൾ അതിന്റെ സൂചനകളാണ്. കാരണം ഒരു മഹാത്മാവിനെ തിരിച്ചറിയണോ അവരുടെ വാക്കും പ്രവൃത്തിയും ചിലപ്പോൾ അതിന്റെ ഒരു സൂചനകളാണ് വരാം. അതൊന്നും ഒരിക്കലും ബോധപൂർവ്വം കൃത്രിമമായി സ്ഥിരപ്രജ്ഞ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിവരത്തിൽ ഉണ്ടാക്കുന്നതാണ്. കാരണം നമ്മുടെ പ്രതീക്ഷ അനുസരിച്ച് ഒരാൾ സ്ഥിരപ്രജ്ഞ ഉണ്ടാക്കാൻ പോയാൽ അത് തന്നെ അയാളുടെ പ്രജ്ഞയെ ഹനിക്കും. അങ്ങനെ ഒരാൾ ഉണ്ടാക്കുന്നതല്ല, സഹജമായ ഭാവമാണ് സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നത്. അതിനിപ്പോ ഉത്കണ്ഠമാണെന്നും ബാഹ്യമായി ഇപ്പൊ നവീകരിച്ച് എന്റെ അച്ഛൻ എന്തുണ്ടാവും, സന്തോഷമാണോ സങ്കടമാണോ, ഞാൻ പോയി ദുഃഖിക്കുകയാണ് എന്നതിനൊക്കെ ഉത്കണ്ഠം ഉണ്ടാകും. നവീകരിച്ചിന് നമ്മുടെ ഒരു സ്ഥിരപ്രജ്ഞനായി എടുക്കാം. അപ്പൊ സ്ഥിരപ്രജ്ഞനായ ഒരാൾ അങ്ങനെ ഒരു ഉത്കണ്ഠം ഉണ്ടാകാമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാം. ബാഹ്യമായ രീതിയിൽ അങ്ങനെയുള്ള ഉത്കണ്ഠകൾ ഉണ്ടാവാം. അതുകൊണ്ട് അയാളുടെ സ്ഥിരപ്രജ്ഞനല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് ചെറുതീ പ്രകൃതി കൊണ്ട് എപ്പോഴും തിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കും. ബാഹ്യമായിട്ടുള്ള ശ്രമമാണ് സ്വൽപ്പം നിർവികാര ഭാവത്തിൽ ഇരിക്കാൻ ശ്രമിക്കും. കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഒരു ഭാവങ്ങളുമല്ല സ്ഥിരപ്രജ്ഞനാണ്. അത് സുഖവും ദുഃഖവും വരാൻ പാടില്ല എന്ന് ജീവി പറയുന്നില്ല. അതുകൊണ്ട് എനിക്ക് സുഖമില്ല ദുഃഖമില്ല അങ്ങനെ ഒരു ഭാവത്തിൽ ഇരിക്കാം. ചിരിക്കത്തുമില്ല കരയത്തുമില്ല അങ്ങനെ അങ്ങനെയൊക്കെ കൃത്രിമമായിട്ട് സ്ഥിരപ്രജ്ഞനാകാൻ വേണ്ടി ശ്രമിക്കുന്നത് അതൊന്നും വാസ്തവത്തിലുള്ള സ്ഥിരപ്രജ്ഞന അല്ല. ബാഹ്യമായ ഭാവങ്ങളിലൂടെയൊന്നും പ്രകടിപ്പിക്കുന്ന ആന്തരികമായ സ്ഥിരപ്രജ്ഞ എന്ന് പറയുന്നു. അതിന് ഇതിനെ കുറിച്ചുള്ള ശരിയായ തിരിച്ചറിവില്ലാത്തതുകൊണ്ട് മനുഷ്യൻ കാണിക്കുന്ന ഗോഷ്ടികളാണ്. സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നത് കേവലമായ ആന്തരികമായ ഭാവം. അത് ഗീതാഭാഷ്യത്തിൽ തന്നെ സ്ഥിരപ്രജ്ഞത്തിന്റെ തുടക്കത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്, അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരിക്കലും അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പറയുന്നത് ഉണ്ടല്ലോ ബന്ധുവാദിയുടെ വിമത്സര എന്നൊക്കെ പറയുന്നത് അല്ല ആന്തരികമായ ഭാവം, ബാഹ്യമായ ഭാവങ്ങൾ അല്ല. ബാഹ്യമായ ഭാവം ചെറുപ്പത്തിന്റെ സൂചനകളാണ്, അല്ലാതെ അങ്ങനെ അറിയാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ എങ്ങനെ ഒരാളെ തിരിച്ചറിയും? അങ്ങനെ ഒരു സ്ഥിതപ്രജ്ഞ നമ്മൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ബാഹ്യമായ രീതിയിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. പിന്നെ ആന്തരികമായി ഒരാൾ ശരിയായ ജിജ്ഞാസമാണെങ്കിൽ അയാൾക്ക് അയാളുടെ ആന്തരികമായി ഈശ്വരൻ അയാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നാണ് അങ്ങനെ പറയുന്ന സമാധാനം. അല്ലാതെ വേറെ അയാൾക്ക് വെളിപ്പെടുന്നില്ല എന്നത് അതാണ് ശ്രദ്ധ എന്ന് പറയും.